2024 ജനുവരി 21 ഞായറാഴ്ച. കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്നത് ആർച്ചാലക്ഷ്മി. വിപ്ലവത്തിന്റെ യുഗപുരുഷൻ. എഴുതിയത് M.A. ബേബി. ലോക ചരിത്രത്തിൽ സോഷ്യലിസ്റ്റ് യുഗപ്പിറവിക്ക് നേതൃത്വം നൽകിയ ലെനിന്റെ ചരമശതാബ്ദി ഇന്ന്. ചൈതന്യധന്യനെന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച വ്ളാഡിമിർ ഇല്ലിച്ച് ഉല്യാനോവ് എന്ന ലെനിന്റെ ചരമശതാബ്ദിക്ക് ഇന്ന് തുടക്കമാവുകയാണ്. 44 വർഷങ്ങൾക്കു മുൻപ് 1978 ക്യൂബയിലെ ഹവാനയിൽ നടന്ന ലോക യുവജന വിദ്യാർത്ഥി മേളയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയപ്പോൾ മോസ്കോ വഴിയായിരുന്നു യാത്ര. മോസ്കോയിലെ ഇടവേളയിൽ സമയമുണ്ടാക്കി ലെനിൻ മുസോളിയം കാണാൻ മറക്കരുതെന്ന് യാത്ര പുറപ്പെടും മുൻപ് EMS പറഞ്ഞിരുന്നു. ക്രൈംലിനു മുന്നിൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള സ്മാരക മന്ദിരത്തിൽ സൂക്ഷിച്ചിരുന്ന സഖാവ് ലെനിന്റെ മൃതശരീരത്തിന് ആദരവർപ്പിക്കാൻ അതോടെ ഞങ്ങൾക്കും വലിയ മോഹമായി. പക്ഷേ അത് അസാധ്യമാണെന്ന് ചുമതലക്കാർ അറിയിച്ചു. വല്ലാത്ത വിഷമവും നിരാശയും പിടികൂടിയ ഞങ്ങളെ അവിടത്തെ ചുമതലക്കാരായ സഖാക്കൾ കാര്യം പറഞ്ഞു മനസ്സിലാക്കി. മൃതദേഹം കേടുകൂടാതെ സൂക്ഷിക്കാൻ ആവശ്യമായ ശാസ്ത്രീയ ക്രിയകൾക്കായി എല്ലാ ആഴ്ചയിലും നിശ്ചിത ദിവസം സന്ദർശകരെ നിയന്ത്രിക്കുക പതിവാണ്. ആ ദിവസം അത്തരം നിയന്ത്രണമുണ്ടായതാണ് പ്രശ്നമായത്. ക്യൂബയിൽ ചെന്നപ്പോൾ ഫിഡൽ കാസ്ട്രോയെ ദൂരെ നിന്നെങ്കിലും കണ്ട് കൈവീശാൻ സാധിച്ചെന്ന സംതൃപ്തിയുണ്ടായെങ്കിലും ലെനിനെ കാണാനായില്ല എന്ന സങ്കടം ബാക്കി നിന്നു. അതിനു പരിഹാരമുണ്ടായത് 1980 സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ചപ്പോഴാണ്. ഇന്ന് റഷ്യയിൽ മുതലാളിത്തം പുനഃസ്ഥാപിക്കപ്പെട്ടെങ്കിലും ലെനിന് ആദരമർപ്പിക്കാൻ മുസോളിയത്തിനു മുന്നിൽ വലിയ ജനക്കൂട്ടമാണ് തടിച്ചുകൂടുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ലെനിന്റെ ചരമശതാബ്ദി വേളയിൽ ചിന്തിക്കേണ്ടതുണ്ട്. സമത്വപൂർണമായ ലോകത്തെപ്പറ്റിയുള്ള സ്വപ്നങ്ങൾക്ക് വളരെ പഴക്കമുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിൽ കാറൽ മാർക്സും ഫെഡറിക് ആംഗിൾസുമാണ് ശാസ്ത്രീയ സോഷ്യലിസ്റ്റ് ആശയം ലോകത്ത് ആവിഷ്കരിച്ചത്. അത് ചരിത്രത്തിൽ വിജയകരമായി പ്രാവർത്തികമാക്കിയ യുഗപുരുഷനാണ് V.I. ലെനിൻ. വിപ്ലവ പ്രസ്ഥാനം രൂപപ്പെടുന്നു. 54 വയസ്സ് തികയും മുമ്പ് മരണമടഞ്ഞ ലെനിൻ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായിരുന്നു. 1883 പ്ലെഗ്നോവ് ജനീവയിൽ രൂപീകരിച്ച മാർസിസ്റ്റ് സംഘടനയും ലെനിൻ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ രൂപീകരിച്ച മാർസിസ്റ്റ് കൂട്ടായ്മയും 1898 സ്ഥാപിതമായ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിയും യോജിച്ചാണ് തൊഴിലാളിവർഗ വിപ്ലവ പ്രസ്ഥാനമായി രൂപപ്പെട്ടത്. അതിൽ ലെനിന്റെ സംഘടനാ സംബന്ധിയായ കാഴ്ചപ്പാട് പ്രധാന പങ്കുവഹിച്ചു. 1992 പ്രസിദ്ധീകരിച്ച ചെയ്യേണ്ടതെന്ത്, വാട്ട് ഈസ് ടു ബി ഡൺ എന്ന ലെനിന്റെ ലഘുകൃതി കമ്മ്യൂണിസ്റ്റ് സംഘടനാ തത്വങ്ങൾ സംബന്ധിച്ച പ്രശസ്ത കൈപ്പുസ്തകമാണെന്ന് പറയാം. പടിഞ്ഞാറൻ യൂറോപ്പിലെ രാജ്യങ്ങളെ അപേക്ഷിച്ച് മുതലാളിത്ത വളർച്ചയിൽ പിന്നിൽ കിടന്നിരുന്ന രാജ്യമായിരുന്നുവല്ലോ സാറിസ്റ്റ് റഷ്യ. അവിടെ രൂപപ്പെട്ടുവന്ന വിപ്ലവ സാഹചര്യം ഉപയോഗപ്പെടുത്തി സാമ്പത്തിക സാമൂഹിക പരിവർത്തനത്തിനായുള്ള അടിസ്ഥാന വിപ്ലവ നീക്കം സാധ്യമാണോ എന്ന ചോദ്യം ലെനിന്റെയും സഹപ്രവർത്തകരുടെയും മുന്നിൽ ഉയർന്നുവന്നു. യൂറോപ്പിലാകട്ടെ വിപ്ലവ സാഹചര്യം രൂപപ്പെടുന്നു എന്നതാണ് 1848 പ്രസിദ്ധീകരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ ഒരു കേന്ദ്ര ആശയം. അന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളിലും പല തോതിലുള്ള വിപ്ലവ പരിശ്രമങ്ങൾ നടക്കുകയും ചെയ്തു. മിക്കതും സ്വയംഭൂവായവയായിരുന്നു. അവ അടിച്ചമർത്തപ്പെട്ടു. അതേ തുടർന്ന് 5 വർഷത്തെ മാത്രം പ്രവർത്തനത്തിനുശേഷം 1852 കമ്മ്യൂണിസ്റ്റ് ലീഗ് പിരിച്ചുവിടപ്പെടുകയും ചെയ്തു. ആ അനുഭവവും പാരീസ് കമ്മ്യൂണിന്റെ മുൻ അനുഭവവും ലെനിനും ബോൾഷെവിക്കുകൾക്കും മുന്നിലുണ്ടായിരുന്നു. എന്നാൽ പല തടസ്സങ്ങളും അവർക്കു മുന്നിൽ ഉയർന്നുവന്നു. റഷ്യൻ മാർസിസത്തിന്റെ തലതൊട്ടപ്പൻ എന്നു വിശേഷിക്കപ്പെട്ടിരുന്ന പ്ലെഗ്നോവ് അവസരവാദപരമായ മെൻഷെവിക് നിലപാടെടുക്കുകയും ലെനിന്റെ പ്രശസ്തമായ ഏപ്രിൽ തീസീസിനെ തള്ളിപ്പറയുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ സാമ്രാജ്യത്വത്തിന്റെ ചങ്ങലയിലെ ഏറ്റവും ദുർബലമായ കണ്ണി എന്ന നിലയിൽ റഷ്യയിലെ സാർ ഭരണത്തെയും ബൂർഷ്വാ നേതൃത്വത്തെയും പ്രഹരിച്ചു വീഴ്ത്താമെന്ന സിദ്ധാന്തം ലെനിൻ ധീരമായി വികസിപ്പിച്ചു. അത് പ്രായോഗികമായി വിജയിക്കുകയും ചെയ്തു. അങ്ങനെ ലോക ചരിത്രത്തിൽ സോഷ്യലിസ്റ്റ് യുഗപ്പിറവിക്ക് ലെനിന്റെ നേതൃത്വത്തിൽ അടിത്തറപ്പാകി എന്നതാണ് മഹത്തായ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ ചരിത്ര പ്രാധാന്യം. ചരിത്രപരമായ സംഭാവനകൾ. ലെനിന്റെയും ജോസഫ് സ്റ്റാലിന്റെയും ലിയോൺ ടോട്സ്കിയുടെയും ജീവിത ചരിത്രം വിമർശനപരമായി രചിച്ച റോബർട്ട് സർവീസ് എന്ന പണ്ഡിത ചരിത്രകാരൻ ലെനിന്റെ ചരിത്രപരമായ സംഭാവനകൾ അടിവരയിട്ടു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നേരത്തെ ചൂണ്ടിക്കാട്ടിയവയ്ക്കു പുറമെ NEP എന്ന പുത്തൻ സാമ്പത്തിക നയവും ബ്രസ്റ്റ് ലിറ്റോവ്സ്ക് കരാറും ബോൾഷെവിക് വിപ്ലവത്തിന്റെ നിലനിൽപ്പിനും മുന്നോട്ടുപോക്കിനും അത്യാപേക്ഷിതമായിരുന്നു എന്നാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. റോബർട്ട് സർവീസിന്റെ മറ്റു ചില നിഗമനങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിലും മേൽ സൂചിപ്പിച്ച രണ്ടു വിഷയങ്ങളിലും അദ്ദേഹം ശരിയാണ്. എന്നാൽ സോവിയറ്റ് യൂണിയന് കീഴിൽ യൂറോപ്യൻ പരീക്ഷണങ്ങളും തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ നാം ഈ വിഷയം വീണ്ടും ഗൗരവപൂർവം ഇന്ന് പരിഗണിക്കേണ്ടതുണ്ട്. ചൂഷണ വ്യവസ്ഥയിൽ നിന്ന് സോഷ്യലിസത്തിലേക്കും കമ്മ്യൂണിസത്തിലേക്കും ഒരു നേർരേഖയിലൂടെ സഞ്ചരിക്കാൻ സാധ്യമല്ല. ഒട്ടേറെ നൂറ്റാണ്ടുകൾ പ്രവർത്തിച്ച് മികവ് നേടിയ ഒരു സാമ്പത്തിക സാമൂഹിക വ്യവസ്ഥയാണ് മുതലാളിത്തം. അതിനു കീഴിൽ ഉൽപാദന ശക്തികൾ വളർന്നു വികസിച്ചതിനെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ തന്നെ ഖണ്ഡികകൾ ഉണ്ട്. അതൊക്കെയാണെങ്കിലും മഹാഭൂരിപക്ഷത്തിനും ദുസ്സഹമായ ദുരിതം നൽകുന്ന മുതലാളിത്തമാണ് ശാസ്ത്ര സാങ്കേതിക വളർച്ച കൂടി ഉപയോഗിച്ച് അതിസമ്പന്നരെ സൃഷ്ടിക്കുകയും തുടർന്ന് അവരെ അതിഭയങ്കര സമ്പന്നരായി വളർത്തുകയും ചെയ്യുന്നത്. ചൂഷണമുക്തമായ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക വ്യവസ്ഥ കരുപിടിപ്പിക്കുന്നതിൽ മുതലാളിത്ത വ്യവസ്ഥയുടെ ചില ഘടകങ്ങൾ ജനകീയ ഭരണക്രമത്തിന്റെ നിയന്ത്രണത്തിന് വിധേയമായി ഉപയോഗിക്കേണ്ടി വരും എന്നതാണ് റഷ്യൻ പാഠം. മുതലാളിത്തം തുടരുമ്പോൾ ലെനിൻ തുടങ്ങിവെച്ച ഈ സാഹസിക പരീക്ഷണം വ്യത്യസ്ത രൂപത്തിൽ ചൈനയിലും വിയറ്റ്നാമിലും ക്യൂബയിലും മറ്റും ഇത് തുടരുന്നുണ്ട്. ലെനിന്റെ ചരമശതാബ്ദി ആചരിക്കുന്നതിന് 3 പതിറ്റാണ്ടിനു മുന്നേ സോഷ്യലിസ്റ്റ് സോവിയറ്റ് യൂണിയൻ ശിഥിലമാവുകയും കിഴക്കൻ യൂറോപ്പിലുൾപ്പെടെ പൂർണ്ണ മുതലാളിത്തം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അതിനു കാരണം നാം കൂടുതൽ ശ്രദ്ധാപൂർവം പഠിക്കേണ്ടതാണ്. 1992 മദിരാശിയിൽ ചേർന്ന CPM 14th Party കോൺഗ്രസ് നടത്തിയ ഇതു സംബന്ധിച്ച വിലയിരുത്തൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ശാസ്ത്രീയ സോഷ്യലിസ്റ്റ് സമൂഹ നിർമ്മാണം സർഗാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുണ്ടായ വീഴ്ചയാണ് തിരിച്ചടിക്ക് മുഖ്യ കാരണം എന്നാണ് ചുരുക്കത്തിൽ ഈ രേഖ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ലെനിൻ മുന്നോട്ടുവച്ച കാഴ്ചപ്പാട് മുറുകെ പിടിക്കുന്നതിൽ പരാജയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വങ്ങൾക്ക് അവിടെ ഉയർന്നുവന്ന പ്രതിസന്ധികളെ അതിജീവിക്കാനാവില്ല എന്നതാണ് സത്യം. ലെനിൻ ചൂണ്ടിക്കാട്ടിയതുപോലെ മാർക്സിസത്തിന്റെ ശാസ്ത്രീയ അടിത്തറ മാത്രമാണ് മാർക്സും ആംഗൽസും തയ്യാറാക്കിയത്. എല്ലാ ദിശയിലും അതിനെ നിരന്തരം വികസിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ രാജ്യത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുക്കണം.